ഉപമയുടെ അകംപൊരുൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമകളിലൊന്നായ വിതക്കാരൻ്റെ ഉപമയാണ്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഓരോന്നും വ്യത്യസ്തമായ നിലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിളവിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തതയുണ്ടായേ പറ്റൂ. മണ്ണാണ് വ്യത്യാസമുണ്ടാക്കുന്നത് എന്നതുകൊണ്ട് ഇത് വ്യത്യസ്തമായ മണ്ണുകളുടെ ഉപമ എന്ന് വേണമെങ്കിലും പറയാം എന്ന് നമ്മൾ കണ്ടു. അതിൽ അവസാനത്തെ, അതായത് ഏറ്റവും നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ ഫലപ്രാപ്തിയിലെത്തുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വീണു, പറവകൾ കൊത്തിക്കൊണ്ടുപോയി, അതല്ലെങ്കിൽ പാറസ്ഥലത്ത് വീണ് ചൂടേറ്റ് തകർന്നുപോയി, അതുമല്ലെങ്കിൽ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഇതിൻ്റെ അർത്ഥം യേശു കർത്താവ് വിശദമാക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്ത്, അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. വിതച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നമുക്കറിയാമല്ലോ ഈ നെൽപ്പാടം, അതിൻ്റെ ഇടയിൽ നടവരമ്പുകളുണ്ട്. ആ നടവരമ്പുകളൊക്കെ വിതയ്ക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഉണങ്ങിക്കിടക്കുകയായിരിക്കും. നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ ചവിട്ടി ചവിട്ടി അതൊക്കെ ഉറച്ച്, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു വിത്ത് വീണാൽ സംഭവിക്കുന്ന സ്വാഭാവികമായ കാര്യം, അത് താഴോട്ടിറങ്ങിപ്പോകത്തില്ല. അത് മുകളിൽ തന്നെ കിടക്കുന്ന ഒരു ഒരു സ്റ്റേജാണ്, അത് താഴേക്ക് ഇറങ്ങിപ്പോകുന്നില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകാത്തത് കൊണ്ടാണ് പറവകൾക്ക് അത് കൊത്തിയെടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നത്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് മുകൾ തട്ടിൽ മാത്രം കിടക്കുകയാണെങ്കിൽ ഏറെ താമസിയാതെ അത് സാത്താൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും എന്നാണ് കർത്താവ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഉപദേശം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതരെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്ന് നമ്മൾ കാണും. ഉൾനട്ടതായ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്. ഇവിടെ വചനം വഴിയരികിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അത് വഴിത്താരയിൽ താഴേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, ആ മുകൾ ഭാഗത്തെ ഉറച്ച മണ്ണിൽ തന്നെ കിടക്കുകയാണ്. അത് സൗമ്യതയോടെ കൈക്കൊള്ളുക, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പല സമയത്തും ഉണ്ടാകുന്ന വലിയ പ്രശ്നം, ആളുകൾ ദൈവവചനമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കത്തക്ക നിലയിൽ അവരുടെ ഉള്ളിലേക്ക് ഈ വചനം ഇറങ്ങിച്ചെല്ലുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ പല കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും സഭകളിലുമൊക്കെ ദൈവവചനം കേൾക്കുന്നതായ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ, അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വന്ന് കേൾക്കുന്നു, അതിനുശേഷം വലിയൊരു ആവേശമോ ആഗ്രഹമോ താല്പര്യമൊക്കെ ഉണ്ടാകുന്നു, എന്നാൽ പിന്നീട് അതിൻ്റെ ഫലം കാണുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏലിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു യുവാവ്, അയാൾ ഒരു ദിവസം ഒരു കൺവെൻഷനിൽ പോയി. കൺവെൻഷനിൽ പോയി അവിടെ പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ സത്യമാണെന്ന് തോന്നി. എന്നാൽ പിന്നെ ഈ ഇവരുടെ സഭയിലൊന്ന് പോയി കളയാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഈ കൺവെൻഷൻ നടത്തുന്നതായ വ്യക്തികളുടെ സഭയിൽ അയാൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്യക്തികളുടെ സന്തോഷം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്കും അതുപോലെയൊക്കെ ആകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായി. അതിനോട് ചേർന്ന് അന്ന് എല്ലാവരും എഴുന്നേറ്റ് യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അയാൾക്ക് വലിയ ആവശ്യം തോന്നി. അയാൾ പറഞ്ഞു, എനിക്കും നിങ്ങളെപ്പോലെയൊക്കെ ആയ കൊള്ളാവുന്നുണ്ട്, അതുകൊണ്ട് ഞാനും യേശുവിനെ സ്വീകരിക്കുകയാണ്, എനിക്കും പ്രാർത്ഥന വേണം, എനിക്കും എൻ്റെ മദ്യപാനമൊക്കെ നിർത്തണം, ഞാൻ ഒത്തിരി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. വളരെ ആവേശത്തോടെ അയാൾ സാക്ഷി പറയുകയും ആ ശുശ്രൂഷകൻ വന്ന് അയാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു, ചോറുണ്ടു, ചോറുണ്ട് കഴിഞ്ഞ് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വാസു വന്നിട്ട് പറഞ്ഞു, എടോ ഏലിയാസെ, ബാ നമ്മൾ ഒന്ന് ആഘോഷിക്കാം, എൻ്റെ അമ്മാച്ചൻ മിലിറ്ററിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി റമ്മുണ്ട്, നമുക്ക് പോയി കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏലിയാസ് പെട്ടെന്ന് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ കുടിക്കത്തില്ല, ഞാൻ ഇന്ന് ചർച്ചിലിങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇനിയിപ്പം മദ്യപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. വാസു പറയുന്നത്, എടോ മദ്യപാനം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, സത്യക്രിസ്ത്യാനി ആകണമെങ്കിൽ അല്പം വീഞ്ഞ് കുടിക്കണം എന്നാണ് വാസുവിൻ്റെ പക്ഷം. അയാൾ അതിനെ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ ഈശോ തമ്പുരാൻ തന്നെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നപ്പം വീഞ്ഞ്, നല്ല ലഹരിയുള്ള വീഞ്ഞല്ലേ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്, അതിനെന്താ പ്രശ്നം? അപ്പോൾ ഏരിയാസ് പറഞ്ഞു, അങ്ങനല്ല, ഞങ്ങളുടെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് മദ്യപാനി സ്വർഗരാജ് അവകാശമാക്കിയില്ലെന്ന്. ഉടനെ വാസു പറയുന്ന, എടോ അങ്ങനൊന്നും ഇല്ല, സ്വർഗത്തിൽ പോകണമെന്ന് ഇച്ചിരി മദ്യം കുടിക്കണമെന്നാണ് ഇയാളുടെ അഭിപ്രായം. എന്നിട്ട് അതിനോട് ചേർന്ന് പറഞ്ഞു, നിങ്ങൾ കുർബാനയ്ക്ക് എന്തോ കൊടുക്കുന്നത്? വീഞ്ഞല്ലയോ, നമ്മളിപ്പോൾ അല്പം കൂടെ കഴിക്കുന്നു, അത്രേ ഉള്ളല്ലോ. വാസു പറയുന്നത്, ഞങ്ങളുടെ ദേവന്മാരും കുടിച്ചിരുന്നതൊക്കെ സോമരസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കള്ള വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ദേവന്മാർക്കും കൂടെ നല്ല സാധനമാണ്, യജ്ഞം നടത്താൻ പോലും സോമരസം വേണമെന്നാണ് വാസു പറയുന്നത്. അതുകൊണ്ട് താൻ വാടൂ എന്ന് പറഞ്ഞ് അവരൊരുമിച്ച് പോയി അന്ന് ഒരു കുപ്പി മിലിറ്ററി റം തീർത്തു. അതോടുകൂടെ ഏലിയാസ് പിന്നെ സഭയിലും പോയിട്ടില്ല, പള്ളിയിലും പോയിട്ടില്ല, അയാളുടെ ജീവിതം വീണ്ടും പഴയതുപോലെയായി. മദ്യപാനത്തിലേക്ക് അയാൾ മടങ്ങിപ്പോയി. എന്താ സംഭവിച്ചത്? അയാൾ ദൈവവചനം കേട്ടു എന്നുള്ളത് ശരിയാണ്. ആ വചനം അയാളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് അയാളതിൽ സന്തോഷിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അയാൾക്ക് ആഗ്രഹമുണ്ടായി, മദ്യപാനത്തിൽ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായി. അയാൾ ശരിക്കും തീരുമാനമൊക്കെ എടുത്തതാണ്. എന്നാൽ അത് ഉള്ളിലേക്ക് കടന്നു പോകാത്തത് കൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ പറവകൾ, കർത്താവ് പറയുകയാണ് വഴിയരികിൽ വീണതായ വിത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറവകൾ കൊത്തിക്കൊണ്ടുപോയി. പറവകൾ എന്താണെന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമവിഷണ സുവിശേഷത്തിലെ മൂന്ന് സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം അതിൻ്റെ 15-ാം വാക്യം, വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു എന്നുള്ളതാണ്. അത് എടുത്തു കളയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. താഴേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും സാത്താന് അല്ലെങ്കിൽ ദുഷ്ടന് അത് എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും ദൈവവചനം വീഴുമ്പോൾ അതിനെ പെറുക്കിക്കളയാനായിട്ടൊരു പറവയെന്നതുപോലെ സാത്താൻ പറന്നു നടക്കുന്നു എന്നുള്ളതാണ്. അവനൊരിക്കലും ഈ വചനം ഉള്ളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാ വ്യക്തികളും, വചനം ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികളും അത് വഴിയരികിൽ വീണ വിത്ത് പോലെ ആകാതെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുവാനും ആഴത്തിൽ ക്രിയ ചെയ്യുവാനുമായിട്ട് ഇറക്കി കൊടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് ചില വിത്ത്, വിതച്ച വിത്ത് പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് എന്ന് പറയുന്ന ഭാഗം കറക്റ്റല്ല, പാറയുടെ മുകളിൽ വീണു എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ പാറയുടെ മുകളിലുള്ള കനം കുറഞ്ഞ മണ്ണ്, ആഴമില്ലാത്ത മണ്ണുള്ള, അതിൻ്റെ മേ ബി ഒരു പക്ഷേ ഒരടിയോ രണ്ടടിയോ താഴ്ചയിൽ, ഒരടി രണ്ടടിയൊന്നും കാണണമെന്നില്ല, അത് ഒരു പാറയുടെ മുകളിൽ കിടക്കുന്ന വിത്തായിരിക്കും. പക്ഷേ പാറയുടെ മുകളിൽ കിടക്കുന്ന വിത്തായതുകൊണ്ട് ആ വിത്തിന് നല്ല ഇളക്കം കാണും. അങ്ങനെ ഇളകിക്കിടക്കുന്ന വിത്തായതുകൊണ്ട് ഇത് ഉള്ളിൽ കയറുന്നു എന്നുള്ളത് പറയുന്നത് ശരിയാണ്. ഒഫ്കോഴ്സ് ഇത് വഴിയരികിലെ പോലെയല്ല, പാറയിൽ ഈ വിത്ത് വിതച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ താഴെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. എന്നാൽ ഉള്ളിലോട്ട് കയറിയെങ്കിലും, ഉള്ളിൽ കയറിയെങ്കിലും ഉള്ളിലോട്ട് കയറി ഇറങ്ങിയിട്ടില്ല. കാരണം അതിന് താഴോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാര്യം അവിടെ പാറയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് വചനം വിതച്ചിട്ട് അങ്ങനെ തന്നെ പാറ സ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, ഇനോ ദേ ആർ വെരി ഹാപ്പി. വചനം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്, ആവേശമാണ്. അവർ ഒരു പരിധിവരെ ആരംഭശൂരത്വമുള്ള ആളുകളാണ്. ഗലീലക്കാരെക്കുറിച്ച് പൊതുവെ പറയുന്നൊരു കാര്യമാണ് അവർ പാവങ്ങളാണ്. അവർ വിദ്യാഭ്യാസമുള്ളവരോ അല്ലെങ്കിൽ വളരെ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആഢ്യന്മാരോ ഒന്നുമല്ല. അതുകൊണ്ട് അവർ വളരെ പാവങ്ങളാണ്. അവർ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളെയും സ്വീകരിക്കുന്നത്. ക്ഷണികന്മാരായ ആളുകളാണ്. പെട്ടെന്നാണ്, ക്ഷണത്തിലാണത് സ്വീകരിക്കുന്നത്, ക്ഷണത്തിലാണത് പോകുന്നതും. നമ്മൾ പറയുമല്ലോ ചെറിയ ചട്ടി പെട്ടെന്ന് ചൂടാകും, പക്ഷേ ചെറിയ ചട്ടി പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, അത് ഓർത്തേ പറ്റുകയുള്ളൂ. ഇതേപോലെ തന്നെ ഈ ആരംഭശൂരത്വത്തിൽ അവരൊരു പക്ഷേ ഭയങ്കര വീരന്മാരായിട്ട് പെട്ടെന്ന് തന്നെ ഈ വചനമൊക്കെ ശ്രദ്ധിക്കുന്നു. യേശു കർത്താവ് ഒരു പക്ഷേ അത് കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഈ ആവേശം കണ്ടുകൊണ്ടായിരിക്കും പറയുന്നത്. ഈ ആവേശം കൊണ്ടൊന്നും കാര്യമില്ല, ഒരു പീഡ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത്, നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാരാകുന്നു, വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. എല്ലാം ക്ഷണത്തിലാണ്, ക്ഷണത്തിൽ വളരുന്നു, അത് ക്ഷണത്തിൽ സ്വീകരിക്കുന്നു, ക്ഷണത്തിൽ വാടുന്നു, ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നു, എല്ലാം സംഭവിക്കുന്നത് ക്ഷണത്തിലാണ്. ഈ കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഏകദേശം അതിൻ്റെ രീതി ഞാനിന്ന് പറയാം. ദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളുടെ ഭർത്താവിൻ്റെ പേര് ശിവകുമാർ. ദേവിക്കും ഇതേപോലെ തന്നെ ഈ സഭയിൽ വന്ന് ഭയങ്കര സന്തോഷമായി. സന്തോഷമായി തന്നെയല്ല, ഏലിയാസിനെ പോലെയല്ല, കുറേ കൂടെ പെട്ടെന്ന് തന്നെ അവൾ കാര്യങ്ങളെ ഗ്രഹിക്കുകയും സഭയിൽ തുടർമാനമായിട്ട് വരികയും ദൈവത്തെ ആരാധിക്കുകയും അവളുടെ ആരാധനയൊക്കെ കണ്ടിട്ട് ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു, കണ്ടോ ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചു വളർന്ന ആളുകൾക്ക് പോലും ഇത്രയും വലിയൊരു എന്താ തീഷ്ണതയൊന്നുമില്ല, അവൻ ജാതികളെ കൊണ്ട് നമുക്ക് ഇടിവ് വരുത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഒരു സ്ത്രീ. അവളൊരു ദിവസം അവരുടെ ശുശ്രൂഷകനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തണം. അപ്പോൾ ശുശ്രൂഷകൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കുമോ, അങ്ങനെ വെറുതെ ഞങ്ങൾ വരുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ, ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളങ്ങനെ നടത്തുന്നതിനകത്ത് കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ശുശ്രൂഷകൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞത്, ആഫ്റ്റർ ഓൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയം എന്ന് പറയുന്നത് എൻ്റെ തലയ്ക്ക് മുകളിലുള്ള കാര്യമാണ്, അതിനകത്ത് എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് അവൾ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അവളുടെ ആത്മീയ തീഷ്ണതയിൽ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവാണ് കാര്യം ശരിയാണ്, പക്ഷേ എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ ഈ സഭയുടെ ശുശ്രൂഷകൻ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച് അവിടെ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് പോകാൻ തീരുമാനമെടുത്തു. എല്ലാവരും കൂടെ സഭയായിട്ട് ആ ചർച്ചിൽ നിന്ന് അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ ശിവകുമാരനുണ്ട്. ആദ്യം ഇയാളെ കുശലമൊക്കെ പറഞ്ഞു, സന്തോഷമായിട്ടൊക്കെ വീട്ടിലേക്ക് സ്വീകരിച്ചു, അവിടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. ആ ദേവി പറഞ്ഞിരുന്നു പ്രാർത്ഥനയാണെന്ന് എന്നൊക്കെ അയാളും സമ്മതത്തോടുകൂടെ പറഞ്ഞു. എന്നാൽ പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവകുമാർ ഇറങ്ങിപ്പോയി. കാര്യം അദ്ദേഹത്തിൻ്റെ രീതികൾക്ക് ബോധ്യപ്പെടുന്ന യോജിക്കുന്നതായ ഒരു രീതിയല്ല സ്വാഭാവികമായി. എന്നാൽ പ്രാർത്ഥന ഭയങ്കര ശബ്ദമുഖരിതമായിട്ട് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രവും ഹല്ലേലൂയായും ആരാധനയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാര്യം ആരോ അവളോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ശബ്ദത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ സാത്താന്യ ബന്ധനങ്ങളെല്ലാം വിട്ടുപോകും എന്നൊക്കെ ഇവളോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതായിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷേ ശിവകുമാർ ഇറങ്ങിപ്പോയി അവൻ്റെ കൂട്ടുകാരുടെ തീർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പ്രാർത്ഥന നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു. അപ്പോൾ ആൾക്കാർ അറിഞ്ഞിട്ട് ശിവകുമാറിനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. എന്താടോ തൻ്റെ ഭാര്യയും മിന്നെ പൊട്ടിച്ച് ഇറങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനാകപ്പാടെ ദേഷ്യമായി, സങ്കടമായി, അവന് വല്ലാത്ത ഒരു സ്റ്റേജിലെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ദേവി വലിയ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം ആരാധനയുടെ കാര്യം പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, എനിക്ക് ഒറ്റയൊരു കാര്യം കേൾക്കേണ്ട, അവന്മാരെ ഇവിടെ കയറ്റിയേക്കരുത്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ആരാധനയ്ക്ക് ആൾക്കാർ വന്നത് ആരും അറിഞ്ഞില്ലല്ലോ. ശിവകുമാർ അവിടെ ഇല്ലായിരുന്നു. ശിവകുമാർ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ആരാധന തുടങ്ങിയത്. ദേവി അന്ന് മൗനമായിരുന്നു, അന്ന് അവൾ ആരാധിച്ചില്ല, പാട്ടുപാടിയില്ല, ഒന്നുമില്ല, ബഹളം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. ശിവകുമാർ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുമെന്നൊന്നും അവൾ ചിന്തിച്ചൊന്നുമില്ല. മൂന്നാമത്തെ ദിവസം അന്ന് രാത്രിയിലും ശിവകുമാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുകാരിൽ അവനെ ഒത്തിരി കളിയാക്കി. അതുകൊണ്ട് അവൻ വന്നിട്ട് പറഞ്ഞു, ഒറ്റ ഒടുത്തിന് എൻ്റെ വീട്ടിൽ കയറി പോകരുത്, ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവളോട് ഭയങ്കരമായിട്ട് കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ശിവകുമാർ അവിടെ വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെയല്ല, ഇവർ വരുന്ന സമയം നോക്കി അവിടെ വന്നിട്ട് പറഞ്ഞ്, എല്ലാവരും പറഞ്ഞ്, ഞാൻ മുട്ടുകല്ലി ഓടിക്കും, എൻ്റെ വീട്ടിലാരെങ്കിലും കയറാമെങ്കിൽ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങ് പോയി. ആർക്കും നിർബന്ധിച്ചുള്ളത് പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ലല്ലോ എന്ന് തന്നെയല്ല, ഇനി നീ പ്രാർത്ഥനയ്ക്ക് പോകുകയാണെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ദേവിയെ അയാൾ എടുത്തിട്ട് തല്ലുകയും ചെയ്തു. ജീവിതത്തിൽ ഇന്ന് വരെ ദേവിയെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ശിവകുമാർ. അവിടെ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും അങ്ങനൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ആത്മീയതയുടെ കാര്യം പറഞ്ഞ് ഈ തല്ലും പിടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവി ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അവൾ പറഞ്ഞ്, എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യമാണ് എനിക്ക് കാര്യം, അല്ലാതെ എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവും ഭാര്യയും നമ്മളുടെ ഭാര്യയും ഭർത്താവുമാണ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രാർത്ഥനയൊന്നും വലിയ വിഷയമല്ല. അവൾ പോയേയില്ല. അതോടുകൂടെ അവളുടെ കാര്യങ്ങളെല്ലാം മാറി അവൾ വീണ്ടും പഴയ അവളുടെ ജാതീയമായ ആരാധനയിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി. അവൾ പറയുന്നത്, എനിക്ക് യേശുവിനെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ യേശുവിന് ഇത്ര ഇഷ്ടമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് യേശുദേവൻ എന്നെ ഈ പീഡനത്തിലേക്ക് പറഞ്ഞു വിട്ടത്? എന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് എന്താ ഒരു മാനസാന്തരം കൊടുക്കാത്തത്? അങ്ങനെയുള്ള ദൈവത്തെ ഞാൻ വിളിച്ചിട്ട് എന്തെടുക്കാനാണ്? ദേഹം നൊന്നുള്ള ദൈവഭക്തി ഒന്നും വേണ്ടെന്നാണ് ദേവിയുടെ ചിന്ത. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥതയോടുകൂടെയാണ് ദേവിയുടെ ജീവിതത്തിലേക്ക് ദൈവവചനം വന്നു വീണതെങ്കിലും അത് നന്നായിട്ട് പെട്ടെന്ന് ക്ഷണത്തിൽ അത് മുളച്ചുവെങ്കിലും ആരംഭശൂരത്വം നിമിത്തം ഒരുപക്ഷെ വലിയ പ്രാർത്ഥനയും ആരാധനയെല്ലാം നടത്തിയെങ്കിലും വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീഡനം വന്നപ്പോൾ ഈ പാറയിലേക്ക് വേരിറങ്ങിയപ്പോൾ, ശരിക്കും പാറ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ പാറയുടെ മുകളിലെ ഇളകി കിടക്കുന്ന മണ്ണിലെ ചെടികളും മറ്റും പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊരു കാര്യം അതാണ്. പാറ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ആ വേരതിൽ തട്ടിയിട്ട് അത് ഉണങ്ങിപ്പോകുന്നു. ദാറ്റ്സ് ഓൾ. ഇവിടെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നതായ ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, പീഡനം വന്നു കഴിഞ്ഞാൽ സഭ വളരും എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, പീഡനം നടന്ന സമയങ്ങളിലൊക്കെ സഭ വളർന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പീഡനം നടക്കുമ്പോൾ എല്ലാം സഭ വളരുമെന്ന് നമ്മൾ പറയുന്നതിനകത്ത് ശരിയാണോ എന്നുള്ളതാണ്. പീഡനം വന്നപ്പോൾ സഭ വളർന്ന ചരിത്രങ്ങൾ ധാരാളമുണ്ട്. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചൈന അതിൽ നടന്ന ഒരു 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 ഉണർവിനെക്കുറിച്ചല്ല, അവിടെ നടന്ന ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ വളരെ എന്താണ്, അവിടുത്തെ പോലീസ് അവിടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ആളുകളെല്ലാം ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്ത സമയത്ത് വീണ്ടും സഭ വളർന്നതിനെക്കുറിച്ച് ആ സഭയിലൊരു വ്യക്തി തന്നെ പറഞ്ഞത്, ക്രിസ്ത്യാനികൾ മുളങ്കാടുകളെ പോലെയാണ്, ചില്ലകൾ വെട്ടിക്കളഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളതിനെ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് കാര്യമില്ല, മുളങ്കാടിൻ്റെ പ്രത്യേകത എന്താണ്, വീണ്ടും ബാംബു ഷൂട്ട് അത് പിന്നെയും ഷൂട്ട് ചെയ്യണം, ആ ഓരോ മുളകളും വീണ്ടും പുതിയ മുളകളെ ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെയാണ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് പീഡനം ഉണ്ടെങ്കിലേ നിൽക്കത്തുള്ളതാണ്. ചിലപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം സാധാരണ ഉണ്ടല്ലോ, ഈ ഏത്തവാഴയൊക്കെ വെക്കുന്ന സമയത്ത് മറ്റ് വാഴകളിൽ നിന്നൊക്കെ ഡിഫറൻറ്റാണ്. ഏത്തവാഴ കുഴിച്ച് താഴെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഇത് ചവിട്ടി ഉറപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള പൊട്ടുന്നത് കുറേ കൂടെ ശക്തിയോടെ വളരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്, അങ്ങനെ പല സമയത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രക്തസാക്ഷികളുടെ വീട് ചരിത്രം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ പീഡനങ്ങളുടെ കാലയളവിൽ മടങ്ങിപ്പോയവരുടെ എണ്ണവും കുറവല്ല എന്ന് നമ്മൾ ആലോചിക്കണം. ആർക്കാണ് പീഡനങ്ങൾ പ്രയോജനകരമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ ഉറച്ച വ്യക്തികൾക്ക്, വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിന്. കാര്യം യേശു കർത്താവ് ജീവിച്ച, അല്ലെങ്കിൽ യേശു കർത്താവ് മരിച്ച, യേശു കർത്താവ് അനുഭവിച്ച പീഡനങ്ങളെ പിൻപറ്റുവാനും അങ്ങനെ തേജസ്കരണത്തിൽ നയിക്കാനും ഒക്കെ പീഡനങ്ങൾ പ്രയോജനമുണ്ടാകുന്നുണ്ട്. എന്നാൽ സഭയുടെ ആദ്യ സമയങ്ങളിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ പലപ്പോഴും സഭയെ വളർത്തുന്നതിന് പകരം തകർക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലാണെങ്കിലും അവർ താഴെ മണ്ണുള്ള സ്ഥലത്ത് നല്ല നിർത്തിപ്പിന് ഇതൊന്നും പറ്റുന്നില്ല, വീണ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. എന്നാൽ പീഡനങ്ങൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ആ പീഡനങ്ങൾ ഒരു പക്ഷേ ആളുകളെ എന്താണ് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വളരെ നല്ല ഒരു ഉദാഹരണമാണ് ശരിക്കും പരദേശി മോക്ഷയാത്രയിൽ ജോൺ ബെനിയൻ പറയുന്ന ഒരു കഥാപാത്രം, പ്ലയബിൾ, വഴങ്ങുന്നവൻ എന്ന് പറയുന്ന ആ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ഒരു കഥാപാത്രത്തെ വ്യക്തമാക്കുന്ന കെൻ ആൻഡേഴ്സൺ നിർമ്മിച്ച ഫിലിമിൽ പ്ലയബിളിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് ദർശിക്കാൻ, ഒന്ന് വീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഇളക്കമുള്ള മണ്ണിൽ വിത്ത് വിതച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകതയും. ക്രിസ്ത്യാനി എന്ന് പറയുന്ന അതിലെ കഥാപാത്രം, അല്ലെങ്കിൽ പിൽഗ്രിമാണല്ലോ ക്രിസ്ത്യാനി ആയിത്തീരുന്നത്. പിൽഗ്രിം അങ്ങനെയല്ല, അയാളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വീണ വിത്ത്, അത് ഒരു പീഡനവും അയാളെ മാറ്റുന്നില്ല. പക്ഷേ പ്ലയബിൾ പോലെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിത്ത് വിതയ്ക്കപ്പെട്ടാലും അത് പ്രയോജനമുണ്ടാകുന്നില്ല, അത് പലപ്പോഴും എന്താണ് അയാളുടെ പീഡനങ്ങളുടെ മുമ്പിലേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളുടെ പിൽഗ്രിമിനെയാണ് കാണുന്നത്, പരദേശി എന്ന് നമുക്ക് പറയാം. പരദേശി അയാളാണ് പ്ലയബിൾ. പ്ലയബിൾ എന്ന് പറഞ്ഞാൽ അയാൾ വഴക്കമുള്ള വ്യക്തിയാണ്, പെട്ടെന്ന് ക്ഷണികനായ ഒരു വ്യക്തിയാണ്, മറ്റേത് സാത്താൻ്റെ പ്രതിരൂപമായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് സംസാരിക്കരുതെന്ന് ഓബ്സ്റ്റിനൻ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സംസാരമെല്ലാം നടത്തുന്നത് ഓബ്സ്റ്റിനൻ്റാണ്. പിൽഗ്രിമിനോട് അയാൾ പറയുന്നത്, നീ നാശപട്ടണത്തിലേക്ക് മടങ്ങിപ്പോകണം. പരദേശി പറയുന്നു, ഇല്ല, എനിക്കൊരിക്കലും പറ്റത്തില്ല. അയാൾ നല്ല സ്ട്രോങ് ആണ്, എന്നാൽ ഓബ്സ്റ്റിനേറ്റ് പറയുന്നു, നമുക്ക് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പ്ലയബിൾ പിൽഗ്രിമിൻ്റെ വാക്ക് കേട്ട് പുറകെ പോവുകയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും ആളുകൾ പെട്ടെന്ന് വളരുന്ന ഇപ്പോൾ യാത്ര. പരദേശിയും വഴക്കമുള്ളവനും ഒരുമിച്ചാണ്. സാത്താനത് ഇഷ്ടപ്പെടുന്നില്ല. വളരെ സന്തോഷത്തോടെയാണ് ഈ പ്ലയബിൾ യാത്രയാകുന്നത്. എന്നാൽ കുട്ടികൾ അവനെ നോക്കി കളിയാക്കുകയാണ്, സ്കൂളിലെ കുട്ടികൾ. അപ്പോഴത്തേക്ക് അവന് സഹിക്കാൻ പറ്റുന്നില്ല. നോക്കുക, അവന് വിശപ്പ് കയറി. ഇതുവരെയുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ ചെല്ലുന്നു, പക്ഷേ അവിടെ നേരിടേണ്ടി വരുന്നത് ശരിക്കും ചൂടേറിയ അനുഭവങ്ങളാണ്. പരിശോധനകളുടെ ഫർണസിലേക്കാണ് അവർ കയറി ചെല്ലുന്നത്. പ്ലയബിൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അയാൾ ചിന്തിച്ചത് എല്ലാം മോക്ഷയാത്രയിലേക്കുള്ള യാത്ര മുഴുവൻ നല്ലതായിരിക്കുമെന്നാണ്. എന്നാൽ ഞാൻ ചിന്തിച്ചതുപോലെ അത്ര ഈസി അല്ല ഈ മോക്ഷയാത്ര എന്ന് പ്ലയബിൾ പറയുന്നു. പരദേശിയോട് പറയുന്നു, പുസ്തകം ഒരിക്കലും നോക്കുക, സാത്താൻ്റെ തീയമ്പുകൾ ഏറ്റ പ്ലയബിൾ ആകെ വിഷമിക്കുകയാണ്. വേദപുസ്തകം നമ്മുടെ യാത്ര സുഗമമാണെന്ന് പറയുന്നില്ല. ഇതാണ് തുടക്കമെങ്കിൽ എവിടെയായിരിക്കും ഇത് ചെന്ന് അവസാനിക്കുക? നിൻ്റെ പുസ്തകം പറയുന്ന നിൻ്റെ ബ്യൂട്ടിഫുൾ കിങ്ഡം നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് പ്ലയബിൾ കാര്യങ്ങൾ വിട്ടുപോകുകയാണ്. ശരിക്കും പീഡനങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഗുണം എന്ന് തന്നെ ഞാൻ പറയട്ടെ, സീരിയസ് അല്ലാത്ത ആളുകൾ ഇടയ്ക്ക് വെച്ച് അങ്ങ് പൊക്കോളും, അങ്ങനൊരു ഗുണമുണ്ട്. പക്ഷേ പീഡനങ്ങൾ എപ്പോഴും ക്രിസ്തീയ സഭയിൽ ഈ ആളുകളെ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. അതായത് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ വില കൊടുക്കാൻ തയ്യാറുള്ള ആളുകളും സത്യത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകളും. സത്യത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം തൻ്റെ കൂടെ നിന്നാൽ മതി എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5,500 പേരെ പോഷിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് അവരെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ, അവരപ്പം തിരക്കി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നോ, അതെനിക്ക് ആഗ്രഹമില്ല. യേശുവിന് ആഗ്രഹമുള്ളത് അവൻ്റെ കൂടെ അപ്പം തിന്ന് സന്തോഷിക്കുന്ന ആളുകളെ മാത്രമല്ല, പ്രത്യുത അവനോടുകൂടെ കഷ്ടമനുഭവിക്കാൻ തയ്യാറുള്ളവരെയാണ്, പീഡനങ്ങൾ അനുഭവിക്കാൻ തയ്യാറുള്ളവരെയാണ്. അങ്ങനെയുള്ളവരാണ് നല്ല നിലത്ത് വീണ വിത്ത് എന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളും പീഡനങ്ങൾക്കപ്പുറത്ത്, പീഡനങ്ങൾ വരുമ്പോഴും ദൈവത്തെ മനസ്സിലാക്കി ആ പീഡനങ്ങളെ മറികടന്ന് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന ഒരു അനുഭവം, മറ്റൊന്നും നമ്മളെ ബാധിക്കാത്തൊരനുഭവം, പീഡനങ്ങൾക്കപ്പുറത്തായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നൊരനുഭവം, അത് നമുക്ക് ദൈവം നൽകുമാറാകട്ടെ.